ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. സംസ്ഥാന നിയമസഭാ സമ്മേളനം അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് മുഖ്യമന്ത്രി അവതരിപ്പിച്ച ഉപക്ഷേപം അംഗീകരിച്ചാണ് സഭാസമ്മേളനം പിരിഞ്ഞത്. ലൈഫ് മിഷനിലൂടെ സംസ്ഥാനത്ത് 500,000 വീടുകൾ പൂർത്തീകരിച്ചതിന്റെ പ്രഖ്യാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈകിട്ട് തിരുവനന്തപുരത്ത് നിർവഹിക്കും. കുറ്റമറ്റ വോട്ടർ പട്ടിക ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ശിലയാണെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ. സംസ്ഥാന റവന്യൂ അവാർഡുകൾ നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ വൈകിട്ട് തിരുവനന്തപുരത്ത് സമ്മാനിക്കും. 2020 ലോകകപ്പ് ക്രിക്കറ്റ് സൂപ്പർ 8 രണ്ടാം ഗ്രൂപ്പിൽ ഇന്ന് ഇംഗ്ലണ്ട് പാകിസ്ഥാനെ നേരിടും. വാർത്തകൾ വിശദമായി. സംസ്ഥാന നിയമസഭാ സമ്മേളനം അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് നിയമസഭാ സമ്മേളനം അവസാനിപ്പിക്കുന്നതിന് മുഖ്യമന്ത്രി അവതരിപ്പിച്ച ഉപക്ഷേപം അംഗീകരിച്ചാണ് സഭാസമ്മേളനം പിരിഞ്ഞത്. ചരിത്രപ്രധാനമായ ഒട്ടേറെ തീരുമാനങ്ങൾ സഭയ്ക്ക് എടുക്കാൻ കഴിഞ്ഞെന്നും നേറ്റിവിറ്റി ബിൽ ഉൾപ്പെടെ സുപ്രധാന നിയമനിർമ്മാണങ്ങൾ നടത്താൻ സഭയ്ക്ക് സാധിച്ചെന്നും പിണറായി വിജയൻ പറഞ്ഞു. നേറ്റിവിറ്റി കാർഡ് ബില്ലടക്കം 9 ഇന്ന് പാസാക്കി. 15 നിയമസഭയുടെ അവസാന സമ്മേളനത്തിലും പ്രതിഷേധിച്ച് സഭാ നടപടികൾ ബഹിഷ്കരിച്ച പ്രതിപക്ഷത്തെ മുഖ്യമന്ത്രി നിശിതമായി വിമർശിച്ചു. സമ്മേളനം തുടങ്ങിയപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് വിഷയത്തിൽ ബാനറും പ്ലക്കാർഡും ഉയർത്തി സഭയുടെ നടുത്തളത്തിൽ ഇറങ്ങിയായിരുന്നു പ്രതിപക്ഷം പ്രതിഷേധം ആരംഭിച്ചത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതിപക്ഷം തന്ത്രിയുടെ വക്കാലത്ത് ഏറ്റെടുത്തു എന്ന ഭരണപക്ഷവാദം ശരിയല്ലെന്നും കോടതി പറഞ്ഞതാണ് പ്രതിപക്ഷം പറയുന്നതെന്നും കോൺഗ്രസിലെ കെ ബാബു പറഞ്ഞു. 5 മന്ത്രിസഭയിലെ ഒരംഗത്തിനെതിരെയും അഴിമതി ആരോപണം ഉന്നയിച്ച് അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ പോലും പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ലെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു. ഗവൺമെന്റിനെതിരെ പ്രതിപക്ഷത്തിന് കാതലായ ജനകീയ പ്രശ്നം ഉയർത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന് പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ മന്ത്രി എം പി രാജേഷും പറഞ്ഞു. പ്രതിപക്ഷം സഹകരിക്കാത്തതിനാൽ ചോദ്യോത്തരവേള റദ്ദാക്കിയതായി നേരത്തെ സ്പീക്കർ എ എൻ ഷംസീർ അറിയിച്ചിരുന്നു. അടിയന്തര പ്രമേയം അവതരിപ്പിക്കുകയും ചർച്ചയെ ഭയപ്പെടുകയും ചെയ്യുന്ന പ്രതിപക്ഷത്തെ കേരളത്തിലല്ലാതെ ലോകത്തൊരിടത്തും കാണാനാവില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. നിയമസഭയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനം കടമെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം തെറ്റായ പ്രചാരണമാണ് നടത്തുന്നത്. കേരളം ഭീമമായ കടക്കെണിയിലാണ് എന്ന ധാരണ പരത്താനാണ് ശ്രമം. നയപ്രഖ്യാപന പ്രസംഗം ഗവർണർ സ്വയം തിരുത്തി വായിച്ചത് ഭരണഘടനാനുസൃതമായി കാണാൻ കഴിയില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ കരട് നൽകിയപ്പോൾ കത്ത് മുഖാന്തരമോ അല്ലാതെയോ മുഖ്യമന്ത്രിയെ ഗവർണർ അദ്ദേഹത്തിന്റെ വിയോജിപ്പ് അറിയിച്ചില്ലെന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചു. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് നിയമസഭാ സമ്മേളനം അവസാനിപ്പിക്കുന്നതിന് ഉപക്ഷേപവും മുഖ്യമന്ത്രി അവതരിപ്പിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് വിഷയത്തിൽ ഗവൺമെന്റ് കള്ളക്കളി കളിക്കുന്നതുകൊണ്ടാണ് മന്ത്രി വി എൻ വാസവൻ രാജിവെക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നതെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. നിയമസഭാ ബഹിഷ്കരണത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന പോലീസിന്റെ സ്ത്രീ സുരക്ഷാ പദ്ധതി നിർഭയ നിശ അല്പസമയത്തിനകം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരം തൈക്കാട് പോലീസ് ട്രെയിനിംഗ് കോളേജിൽ ഉദ്ഘാടനം ചെയ്യും. രാത്രി 9 പുലർച്ചെ 5 യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് പ്രത്യേക സുരക്ഷ ഒരുക്കുന്നതാണ് പദ്ധതി. പോലീസിന്റെ എമർജൻസി റെസ്പോൺസ് ആൻഡ് സപ്പോർട്ട് സിസ്റ്റം, പോൾ ആപ്പിലെ SOS ബട്ടൺ, 112 ഹെൽപ്പ് ലൈൻ, ജില്ലാ കൺട്രോൾ റൂം, ഹൈവേ പട്രോൾ, പിങ്ക് പട്രോൾ സംവിധാനങ്ങൾ എന്നിവ ഏകോപിപ്പിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. അന്താരാഷ്ട്ര വനിതാ ദിനമായ മാർച്ച് 8 പദ്ധതി എല്ലാ ജില്ലകളിലും നടപ്പാക്കും. ലൈഫ് മിഷനിലൂടെ സംസ്ഥാനത്ത് 500,000 വീടുകൾ പൂർത്തീകരിച്ചതിന്റെ പ്രഖ്യാപനം വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. രാവിലെ കരകുളം പഞ്ചായത്തിലെ കോമളകുമാരി എന്ന ഗുണഭോക്താവിന്റെ ഗൃഹപ്രവേശന ചടങ്ങിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുത്തു. വൈകിട്ട് പൂജപ്പുര മൈതാനത്താണ് പൂർത്തീകരണ പ്രഖ്യാപനം. നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന പുതുയുഗയാത്ര ഇന്നും നാളെയും കോട്ടയം ജില്ലയിൽ പര്യടനം നടത്തും. ജില്ലയിലെ യാത്രാ സ്വീകരണങ്ങൾക്ക് ഒരുക്കങ്ങൾ പൂർത്തിയായതായി UDF ജില്ലാ നേതൃത്വം അറിയിച്ചു. ശബരിമല യുവതീ പ്രവേശ വിഷയത്തിൽ ആചാര സംരക്ഷണത്തിനും ഭക്തർക്ക് അനുകൂലമായി സുപ്രീംകോടതിയിൽ സത്യവാങ്മൂലം നൽകണമെന്നും ആവശ്യപ്പെട്ട് BJP പ്രവർത്തകർ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ ഇന്ന് അയ്യപ്പജ്യോതി തെളിയിക്കും. വൈകിട്ട് 5 ജ്യോതിയെന്ന് പാർട്ടി ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് അറിയിച്ചു. കുറ്റമറ്റ വോട്ടർ പട്ടിക ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ശിലയാണെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ പറഞ്ഞു. ന്യൂഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെയും ദേശീയ വട്ടമേശ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. യോഗ്യരായ എല്ലാ വോട്ടർമാരെയും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുമെന്നും യോഗ്യതയില്ലാത്തവരെ ഒഴിവാക്കുമെന്നും ജ്ഞാനേഷ് കുമാർ അറിയിച്ചു. ബീഹാറിൽ ഒരു അപ്പീൽ പോലും ഇല്ലാതെയാണ് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം പൂർത്തിയാക്കിയതെന്നും 12 സംസ്ഥാനങ്ങളിൽ 11 അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതായും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിതയെ ജന്മവാർഷിക ദിനത്തിൽ അനുസ്മരിച്ചു. തമിഴ്നാടിന്റെ രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് മായാത്ത മുദ്ര പതിപ്പിച്ച നേതാവായിരുന്നു അവരെന്ന് ഉപരാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ആകർഷണീയമായ വ്യക്തിത്വം കൊണ്ടും മികച്ച ഭരണം കൊണ്ടും എണ്ണമറ്റ ആളുകളുടെ ഹൃദയങ്ങളിൽ ഇടം നേടിയ നേതാവായിരുന്നു തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിത എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ആഭ്യന്തരമന്ത്രി അമിത്ഷായും ജയലളിതയ്ക്ക് ആദരാഞ്ജലി അർപ്പിച്ചു. അവരുടെ പൊതുസേവനവും സമർപ്പണവും എപ്പോഴും പ്രചോദനമായി തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തമിഴ്നാടിന്റെ വികസനത്തിൽ ജയലളിത നൽകിയ സംഭാവനകളെ കേന്ദ്ര സഹമന്ത്രി ഡോക്ടർ എൽ മുരുകനും അനുസ്മരിച്ചു. ടൂറിസം കേവലം വ്യവസായത്തിലുപരി സംസ്കാരങ്ങൾക്കിടയിലെ പാലവും സാമ്പത്തിക അവസരങ്ങളുടെ ദിശാരേഖയുമാണെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ പറഞ്ഞു. ഇന്ത്യ US തന്ത്രപര പങ്കാളിത്ത ഫോറത്തിന്റെ ടൂറിസം നേതൃത്വ ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 4 ദിവസത്തെ മഹാരാഷ്ട്ര ജാർഖണ്ഡ് രാജസ്ഥാൻ സന്ദർശനം ഇന്ന് ആരംഭിക്കും. മുംബൈയിൽ PD ഹിന്ദുജ ആശുപത്രി സംഘടിപ്പിക്കുന്ന ജീവൻ രക്ഷിക്കൂ, ആരോഗ്യ ഭാരതം സൃഷ്ടിക്കൂ എന്ന രാജ്യവ്യാപക പ്രചാരണം ലോക്ഭവനിൽ രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2 ദിവസത്തെ ഇസ്രായേൽ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായി ടെൽഅവീവിൽ പ്രധാനമന്ത്രി ചർച്ചകൾ നടത്തും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാന റവന്യൂ അവാർഡുകൾ നിയമസഭാ സ്പീക്കർ AN ഷംസീർ വൈകിട്ട് തിരുവനന്തപുരത്ത് സമ്മാനിക്കും. മികച്ച ജില്ലാ കളക്ടർക്ക് നൽകുന്ന അവാർഡ് തൃശൂർ കലക്ടർ അർജുൻ പാണ്ഡ്യൻ ഏറ്റുവാങ്ങും. കലക്ടറോടൊപ്പം മികച്ച ഡെപ്യൂട്ടി കലക്ടറായി PA വിഭൂഷണനും മികച്ച ലാൻഡ് അക്വിസിഷൻ സ്പെഷ്യൽ തഹസിൽദാർ TG ബിന്ദുവും അവാർഡിന് അർഹരായിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിലെ കല്യാട് അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ കേന്ദ്രം നാളെ രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ആയുർവേദത്തെ തെളിവധിഷ്ഠിതമാക്കി ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കാനാണ് കേന്ദ്രം സ്ഥാപിക്കുന്നതെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. 2020 ലോകകപ്പ് ക്രിക്കറ്റ് സൂപ്പർ 8 രണ്ടാം ഗ്രൂപ്പിൽ ഇന്ന് ഇംഗ്ലണ്ട് പാകിസ്ഥാനെ നേരിടും. ശ്രീലങ്കയിലെ പല്ലേക്കലെ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7 മത്സരം. വനിതാ ക്രിക്കറ്റ് ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ബ്രിസ്ബനിൽ ഇന്ത്യ ഓസ്ട്രേലിയയെ നേരിടുന്നു. ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഇന്ത്യ 6 വിക്കറ്റ് നഷ്ടത്തിൽ, ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ 194 റൺസ് എടുത്തിട്ടുണ്ട്. കോഴിക്കോട് വലിയങ്ങാടിയിൽ കെട്ടിടം തകർന്ന് മരിച്ചവരുടെ കുടുംബത്തിന് 1,00,000 രൂപയും പരിക്കേറ്റയാൾക്ക് 50,000 രൂപയും മേയർ ഫണ്ടിൽ നിന്ന് അടിയന്തര ധനസഹായം നൽകുമെന്ന് മേയർ ഒ സദാശിവൻ അറിയിച്ചു. നഗരത്തിൽ കാലപ്പഴക്കം ചെന്നതും പുനർനിർമ്മിക്കാൻ തീരുമാനിച്ചതുമായ എല്ലാ കെട്ടിടങ്ങളിലും എഞ്ചിനീയറിംഗ് വിഭാഗം പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും മേയർ മാധ്യമങ്ങളോട് പറഞ്ഞു. കാലപ്പഴക്കവും വിപുലീകരണവും കണക്കിലെടുത്താണ് 16 കെട്ടിടങ്ങൾ പുനർനിർമ്മിക്കാൻ 2022 തീരുമാനിച്ചത്. ഇവിടങ്ങളിൽ പുതിയ ലൈസൻസ് അനുവദിച്ചിട്ടില്ലെന്നും നിലവിലേത് തുടരാൻ അനുവദിക്കുകയായിരുന്നുവെന്നും സദാശിവൻ അറിയിച്ചു. അപകടമുണ്ടായ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് ഒഴിയാൻ ആവശ്യപ്പെട്ട് നഗരസഭ നോട്ടീസ് നൽകി. കെട്ടിടത്തിന്റെ അപകടാവസ്ഥ മുൻനിർത്തിയാണ് അധികൃതർ നോട്ടീസ് പതിച്ചത്. കോഴിക്കോട് കോർപ്പറേഷന്റെ വലിയങ്ങാടിയിലെ കാലപ്പഴക്കം ചെന്ന കെട്ടിടം തകർന്ന് 4 പേർ മരിച്ച സംഭവത്തിൽ BJP കോർപ്പറേഷൻ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. മരണപ്പെട്ടവരുടെ കുടുംബത്തിന് 25,00,000 രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും കാലപ്പഴക്കമേറിയ കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റി പുതുക്കിപ്പണിയണമെന്നും അവർ ആവശ്യപ്പെട്ടു. പമ്പയാറ്റിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ 2 പ്ലസ് 2 വിദ്യാർത്ഥികളുടെ മൃതദേഹം കണ്ടെത്തി. മയിലപ്ര വടക്കേമറ്റപ്പള്ളിയിൽ ബിജു വർഗീസിന്റെ മകൻ ക്രിസ് ബിജു, കോന്നി വെള്ളപ്പാറ കിടങ്ങയിൽ വീട്ടിൽ ബിനുവിന്റെ മകൻ ജോഷിൻ ബിനു എന്നിവരുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. ഇരുവരും മയിലപ്ര മൌണ്ട് ബഥനി സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. ഇന്നലെ വൈകിട്ട് സുഹൃത്തിന്റെ വീട്ടിലെത്തിയ വിദ്യാർത്ഥികൾ കുളിക്കാനിറങ്ങിയപ്പോൾ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. പത്തനംതിട്ട കോഴഞ്ചേരി ജില്ലാ ആശുപത്രി OP & ഡയഗ്നോസ്റ്റിക് ബ്ലോക്ക്, A&B ബ്ലോക്കിന്റെ നവീകരണം, വന്ധ്യതാ നിവാരണ ക്ലിനിക് എന്നിവ വൈകിട്ട് 6 കോഴഞ്ചേരി വണ്ടിപ്പേട്ടയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി വീണ ജോർജ് അധ്യക്ഷയാകും. സ്വർണവില പവന് 320 രൂപ വർദ്ധിച്ചു. പവന് 118,640 രൂപയ്ക്കാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. ഗ്രാമിന് 14,830 രൂപയാണ് ഇന്നത്തെ വില. കൌൺസിലിംഗിനെത്തിയ 17-കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ അറസ്റ്റിലായ മോട്ടിവേഷൻ സ്പീക്കർ കണ്ണൂർ മുഴക്കുന്ന് എടത്തൊട്ടി സ്വദേശി KC ഷാജുവിനെ കോടതി റിമാൻഡ് ചെയ്തു. റിട്ടയർഡ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ കൂടിയായ ഷാജു ഹയർ സെക്കൻഡറി കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസന്റ് കൌൺസിലിംഗ് സ്റ്റേറ്റ് ഫാക്കൽറ്റിയായാണ് പ്രവർത്തിക്കുന്നത്. ചാലക്കുടി താലൂക്കിലെ ഗോത്രവർഗ മേഖലകളായ പൊകലപ്പാറ, വാച്ചുമരം ഉന്നതികളിൽ സംസ്ഥാന ഭക്ഷ്യകമ്മീഷൻ ചെയർപേഴ്സൺ ഡോക്ടർ ജിനു സക്കറിയ ഉമ്മൻ, കമ്മീഷനംഗം ഷീല വിജയകുമാർ തുടങ്ങിയവർ സന്ദർശിച്ചു. ഗുണഭോക്താക്കളെ നേരിൽ കണ്ട് പൊതുവിതരണ വനിതാ ശിശുവികസന വകുപ്പുകളുടെ പദ്ധതി ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ടോ എന്ന് കമ്മീഷൻ ആരാഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാന നിയമസഭാ സമ്മേളനം അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് മുഖ്യമന്ത്രി അവതരിപ്പിച്ച ഉപക്ഷേപം അംഗീകരിച്ചാണ് സഭാസമ്മേളനം പിരിഞ്ഞത്.
ലൈഫ് മിഷനിലൂടെ സംസ്ഥാനത്ത് 500,000 വീടുകൾ പൂർത്തീകരിച്ചതിന്റെ പ്രഖ്യാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈകിട്ട് തിരുവനന്തപുരത്ത് നിർവഹിക്കും. കുറ്റമറ്റ വോട്ടർ പട്ടിക ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ശിലയാണെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ. സംസ്ഥാന റവന്യൂ അവാർഡുകൾ നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ വൈകിട്ട് തിരുവനന്തപുരത്ത് സമ്മാനിക്കും. 2020 ലോകകപ്പ് ക്രിക്കറ്റ് സൂപ്പർ 8 രണ്ടാം ഗ്രൂപ്പിൽ ഇന്ന് ഇംഗ്ലണ്ട് പാകിസ്ഥാനെ നേരിടും. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.